നമസ്കാരം. ജ്യോതിർഗമയ എന്ന ജീവിതഗന്ധിയായ വിഷയങ്ങളെ സ്പർശിക്കുന്ന ഈ പരിപാടിയിലേക്ക് ബാല്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ജീവിതത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തീർച്ചയായും മനുഷ്യനെ തരണം ചെയ്യേണ്ടി വരും. എന്നാൽ അത് തരണം ചെയ്യുന്ന രീതിയാണ് മനുഷ്യനെ വ്യതിരിക്തനാക്കുന്നത്. പല രീതികളിൽ നമുക്ക് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാം. പലരും പ്രതിബന്ധങ്ങൾ മറികടക്കുമ്പോഴേക്കും തളർന്ന് അവശരാകുന്നത് നാം കാണുന്നു. എന്നാൽ ജീവിത പ്രശ്നങ്ങളെ സമർത്ഥമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതിയുണ്ട്. അതിന് നാം മനോഭാവത്തെ മാറ്റണം. പുതിയ മനോഭാവങ്ങളിലേക്ക്, പുതിയ കാഴ്ചപ്പാടുകളിലേക്കുള്ള യാത്രയാണ് ജ്യോതിർഗമയ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. പിരിമുറുക്കങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പിരിമുറുക്കങ്ങൾ ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് നമ്മൾ കണ്ടു. ആ ചർച്ചയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ യാത്രയിൽ നമ്മെ മുന്നോട്ട് നയിക്കാൻ എന്നത്തെയും എന്ന പോലെ നമ്മോടുകൂടെ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്ററുണ്ട്. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പിരിമുറുക്കങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, പ്രശ്നങ്ങളെ സമർത്ഥമായി മറികടക്കാൻ കഴിയാതെ വരുമ്പോഴുണ്ടാകുന്ന സമ്മർദ്ദം, ആ സമ്മർദ്ദം എങ്ങനെയെല്ലാം ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും, ഇത് നമ്മൾ കണ്ടു. ആ പ്രശ്നങ്ങൾ, സാധാരണയായി സമ്മർദ്ദം ഉണ്ടാവുന്ന എല്ലാവരും പറയുന്നത് ഇന്ന കാരണമുണ്ടായിരുന്നു, ഈ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഇത് വന്നത്. കാരണങ്ങൾ നമ്മൾ ധാരാളം കണ്ടെത്തുന്നു. ഈ കാരണങ്ങളിലേക്ക് നമുക്കിന്ന് എത്തി നോക്കാം. എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ പിരിമുറുക്കമുണ്ടാവാനുള്ള കാരണങ്ങൾ? ഒരു ഉദാഹരണത്തിന്, ജോലി എന്നത് ഇന്ന് വളരെ ഒരു അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജോലി ഇല്ലാത്ത അവസ്ഥ വളരെയധികം പിരിമുറുക്കത്തിന് കാരണമായി മാറുന്നുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെ ഇത്തരം അവസ്ഥയെ മറികടക്കും?
രണ്ട് വിധത്തിലാണ് സംഭവിക്കാറ്. ഒന്ന്, ജോലി ഇല്ലായ്മ ഒരു പുതിയ ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യാത്തത് കൊണ്ടാകാം. കേരളത്തിന്റെ അവസ്ഥ നോക്കിയാൽ ജോലിയില്ലായ്മയ്ക്കൊറ്റ കാരണം നമ്മൾ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാലോ, പഠനം ഇന്ന് കേരളത്തിന് അനുഗ്രഹമാണെങ്കിൽ ഒപ്പത്തിനൊപ്പം മറ്റൊരു വിധത്തിൽ നോക്കിയാൽ പഠിപ്പ് ഒരു ശാപമായിട്ട് മാറുന്നുണ്ട്. മനുഷ്യന്മാർ, ഞാൻ പഠിച്ചവരാണ്, അതുകൊണ്ട് എനിക്ക് കൃഷിപ്പണി ചെയ്യാൻ പറ്റില്ല, ഞാൻ പഠിച്ചവനാണ്, ഈ ചെറിയ ജോലി ചെയ്യാൻ പറ്റില്ല, ഞാൻ പഠിച്ചവനാണ്, എനിക്ക് ഇന്ന ജോലി കിട്ടണം, ഇങ്ങനെയുള്ള ഒരു മനോ വിചാരത്തിൽ മനുഷ്യന്മാർ എത്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ ആ പ്രൊഫഷണലിസം അതിൽ എക്സ്പേർട്ട് ആയിട്ടുണ്ടോ? കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എഫിഷ്യൻസി അഥവാ കാര്യക്ഷമത എത്രത്തോളം നിങ്ങൾ തെളിയിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ചാൻസ് ഇല്ല എന്നൊരു കാര്യം ഇല്ല. പക്ഷെ ഞാൻ എന്നെ അത്രത്തോളം കർമ്മകുശലനാക്കാൻ കാര്യക്ഷമനാക്കാൻ തയ്യാറല്ലാതിരിക്കും. എന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, പക്ഷെ അത് ചെയ്യാനുള്ളതായിട്ടുള്ള എബിലിറ്റി കുറവായിരിക്കും. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ഒരു സർട്ടിഫൈഡ് പേഴ്സണായി മാറുകയാണ്. അപ്പൊ ഞാൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് ജോലി തേടുകയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ജോലി കിട്ടാത്തൊരവസ്ഥ നമുക്കൊന്ന് കാണാം. അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടത്ര രീതിയിലുള്ളതായിട്ടുള്ള, അത് പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും അല്ല പബ്ലിക് സെക്ടറിലാണെങ്കിലും, രണ്ടു തരത്തിൽ നമ്മൾ കാണാറുണ്ട്. എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ, ബാക്കി സർട്ടിഫിക്കറ്റുള്ള ആൾക്കാർ കുറേയുണ്ട്. പണ്ടത്തെ പത്താം ക്ലാസ് പോലെ ഇന്ന് ഗ്രാജുവേഷൻ നമുക്ക് തുല്യമാണ്. അപ്പൊ ഗ്രാജുവേഷൻ വേണമെന്നേ ഉള്ളൂ, അതനുസരിച്ച് ഒരു നന്നായിട്ട് ഇംഗ്ലീഷിൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോലും പറ്റില്ല, വളരെ കുറച്ചുപേരെ കാണുള്ളൂ. പക്ഷെ അവർ ഗ്രാജുവേറ്റ്സ് ആണ്. അത്തരത്തിലൊരു ഭാഗത്ത് സോകോൾഡ് എഡ്യൂക്കേഷൻ നമുക്ക് വേണേ പറയാം, ആ രീതിയിൽ വളരുമ്പോൾ അത് നമ്മുടെ തൊഴിലില്ലായ്മയ്ക്ക് മനോഭാവം കൊണ്ട് തൊഴിലെടുക്കാൻ തയ്യാറല്ലാതാകുന്നു. അതുകൊണ്ട് തൊഴിലില്ലായ്മ ഉണ്ടാവുകയും അതുകൊണ്ട് സ്ട്രെസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെന്നെത്തണം, വീണ്ടും നമുക്ക് മനോഭാവത്തിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടിയിരിക്കണം.
മറ്റൊന്ന് തൊഴിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ചും സാമ്പത്തികമായി നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും. കാരണം ലോകത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്, ജീവിത വിജയം നേടുന്നവര് അധികം പേരും ഒരു ഒരു സർവേ അനുസരിച്ച് സ്കൂൾ കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതി വിശേഷം എങ്ങനെ ഉണ്ടാവുന്നു? അപ്പൊ എന്താണ് വിദ്യാഭ്യാസം? പുതു തലമുറ വിദ്യാഭ്യാസത്തിന്റെ വഴികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്?
എനിക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള ശബ്ദം വരുന്നത് തന്നെ ലാറ്റിൻ ശബ്ദമായിരുന്ന എഡ്യൂസ് എന്നാണ്. മീൻസ് ടേക്കിംഗ് സംതിങ് ഫ്രം ഇൻസൈഡ് എന്നാണ്. നമ്മുടെ ഉള്ളിലുള്ളത് എന്തോ അതിനെ പുറത്തെടുക്കുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കാണുന്നത്? ബാഹ്യലോകത്തുള്ളതായിട്ടുള്ള വിവര ശേഖരണത്തിലേക്ക് വിദ്യാഭ്യാസം മാറിയിരിക്കുകയാണ്. ഒരു പാത്രത്തിനുള്ളിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ സാധനം വെച്ചമർത്തിയാൽ പൊട്ടും നമ്മൾ നേരത്തെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ളിലുള്ള സാധനം എന്തോ അതിന് പുറത്തെടുക്കാൻ സമ്മതിക്കാതിരിക്കുകയും മറ്റു പല രീതിയിലുള്ളതായിട്ടുള്ള ടാലന്റുകളെ ഉള്ളിലേക്ക് വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അകത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അഥവാ ദ റിയൽ പേഴ്സണാലിറ്റി അതെല്ലാ സമയത്തും അണ്ടർ സ്ട്രെസ്സിലാവുകയാണ്. അപ്പൊ അവരുടെ ഭാവങ്ങളില് സ്വഭാവങ്ങളില് സംസ്കാരങ്ങളില് എല്ലാത്തിലും ഈ ഒരു പ്രകടമായിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. എഡ്യൂക്കേഷൻ നമുക്ക് തിരിച്ചു വരാൻ സമയമായി. നമുക്ക് പറയാം ഒരു സമ്പൂർണ്ണ സർവതോന്മുഖ വികാസമാണ് വിദ്യാഭ്യാസം എന്ന് പറയാൻ തെറ്റില്ല. കാരണം അവന്റെ ഉള്ളിൽ എന്ത് കലയോടുകൂടി എന്ത് ഗുണത്തോടുകൂടി ഈ ഭൂമിയിലേക്ക് അവൻ വന്നിട്ടുണ്ടോ ആ ഒരു ഗുണത്തെ വികസിപ്പിച്ചെടുക്കത്തക്ക രീതിയിൽ അതുകൊണ്ട് ജീവിക്കാൻ ജീവിതമാർഗമാക്കി മാറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഉയർന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റേണ്ടി വരും. അത്യാവശ്യമാണ്.
ഈ മൂലഗുണങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിനെയാണ് വിദ്യാഭ്യാസം, ആ നിർവചനം നമുക്ക് കൊടുക്കാൻ.
തീർച്ചയായിട്ടും നമ്മുടെ ഗുണങ്ങൾ ലൈഫിലേക്ക് കൊണ്ട്. അതുകൊണ്ടാണ് പഴയകാലത്തെ ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തില് ഞാൻ ശ്രീകൃഷ്ണന്റെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ കൃഷ്ണനെ കൊണ്ട് വിറകും വെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാന്ദീപനി മഹർഷിയില്. ഒരു രാജകുമാരന് വിറക് വെട്ടി ജീവിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടത് ചെയ്യണം? ഞാൻ ഒരാളുടെ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള വിറക് വെട്ടുന്ന ആളുടെ പോലും ആ കർമ്മത്തെ എനിക്ക് മാനിക്കാൻ കഴിയണമെങ്കിൽ ആ വെട്ടുന്നവന്റെ വിഷമം അതിന്റെ അധ്വാനം എത്രയാണ് എനിക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എല്ലാ കാര്യവും ജീവിതത്തില് എല്ലാ തലങ്ങളിലും ഉള്ളതായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയും ഒപ്പം അവന്റെ ഉള്ളതായിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താണോ പ്രത്യേകതായിട്ടുള്ള ഗുണം എന്താണോ അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. ആ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിനെ മാറ്റിയേ പറ്റുള്ളൂ. അതില്ലാത്തത് കൊണ്ടാണ് ഇത്രയധികം ഇൻഡിവിജ്വാലിസം നമ്മളോട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഇന്നത്തെ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ അത് തന്നെ ഈ സ്ട്രെസ്സിന് ഒരു പ്രധാന കാരണമാണ്.
കാരണം
ഈ പഠിച്ച് മറ്റുള്ളവരുടെ ഒപ്പം എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെ പലർക്കും സ്ട്രെസ് ആയി.
എന്തിനേറെ പറയണം, നഴ്സറി കുട്ടികൾക്ക് കൂടിയിട്ട് ഇപ്പോ ഇന്റർവ്യൂ ആണ്. അപ്പൊ ആ കൊച്ചു മക്കള് ചിരിച്ചും കളിച്ചും പാടി നടക്കണേ പോലെ അടിയിടിയും കിട്ടി പഠിക്കാൻ നിർബന്ധിതരാകുകയാണ്.
അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിൽ കൂടെ ഇതിന് മാറ്റം ഉണ്ടാക്കേണ്ടത്?
അത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസം ഒരു ഭാഗമാക്കിക്കൊണ്ട്. ഒറ്റയടിക്ക് ഒരു മാറ്റം സംഭവിയാവോ? അതൊരിക്കലും ഇല്ല. എന്നാൽ ഇനി പഴയ കാലത്ത് നമ്മൾ പഠിച്ച പോലുള്ള ഗുരുകുലങ്ങൾ തുടങ്ങാൻ പറ്റുമോ? അതൊന്നും സംഭവ്യമായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ നമുക്ക് കഥകൾ കേൾക്കാം, പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വേണം എന്ത് കൊണ്ടുവരണം. ഈ പഠനത്തിന്റെ ഒപ്പം തന്നെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയും. എന്നുവെച്ചാൽ പഠിക്കുന്നതിന്റെ ഒപ്പം മൂല്യങ്ങളെ കൂടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ട്രെയിനിങ് ഇതിനെ ഭാഗവാക്കാക്കി മാറ്റുകയാണെങ്കിൽ ഒരു പരിധിയെ വരെയൊക്കെ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്ന ഉറപ്പാണ്. പക്ഷെ നമ്മളൊന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അനുഭവത്തിൽ കാണാറുണ്ട്, കുട്ടികൾ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ളതായിട്ടുള്ള സ്പിരിച്വൽ സ്റ്റഡിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ളതായിട്ടുള്ള പഠനത്തിന് പോകുമ്പോൾ അച്ഛനമ്മമാർ തന്നെ അവരെ വിലക്ക ചെയ്യും. ഇപ്പൊ എൻട്രൻസിന്റെ കാലം മോനെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കായത്. പക്ഷെ അപ്പോഴത്തേക്കും ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു മനുഷ്യ വ്യക്തിത്വത്തിന്റെ വികാസത്തിന്റെ ഏറ്റവും പറ്റിയ സമയം എന്ന് വെച്ചാൽ 1 വയസ്സ് മുതൽ 13 വയസ്സ് ഇന്നത്തെ കാലഘട്ടത്തിൽ, പണ്ടായിരുന്നെങ്കിൽ 16 17 എന്നൊക്കെ നമുക്ക് പറയായിരുന്നു. ആ ഒരു പീരീഡിലാണ് ഒരു കുട്ടിക്ക് വേണ്ട റിയൽ ട്രെയിനിങ് കിട്ടണ്ടേ. പക്ഷെ ആ കാലഘട്ടത്തിൽ മുഴുവൻ അവന് അങ്ങനെ ഒരു വികാസത്തിനെ കുറിച്ചോ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചോ മനസ്സിലാക്കി കൊടുക്കാതെ ഒരു മുഴുവൻ വികാസം പ്രാപിച്ച ഒരു വ്യക്തിത്വത്തിന് മുന്നിൽ പോയിട്ടാണ് പിന്നെ പറയുന്നത് നീ ജീവിതത്തിൽ അത് കൊണ്ടിട്ടില്ല, നീ ഇത് ചെയ്തിട്ടില്ല, ഈ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടില്ല, കുട്ടിക്കാവില്ല, ആരാണ് ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ പറയും നിങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മൾ തന്നതിന് നന്ദി കാണിക്കുന്നില്ല. അവൻ കാണിക്കാഞ്ഞിട്ടല്ല, കാരണം അവനെ അത് കാണിക്കത്തക്ക രീതിയിലേക്ക് ആക്കിയിട്ടില്ല. അതല്ലേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റിവെച്ച് പിന്നെ പഠിക്കേണ്ട ഒന്നല്ല. ഒരു കുട്ടി ആദ്യമേ പഠിച്ചു തുടങ്ങേണ്ട തന്റെ മൂല്യങ്ങളെ കുറിച്ചാണ്. അതിന്റെ കൂടെ മറ്റു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവൻ ടെക്നിക്കലായിട്ടും ഡെവലപ്ഡ് ആയിക്കോളും, ഒപ്പം അവന്റെ ധാർമ്മിക തലം കൂടി ഒപ്പം ഡെവലപ്പ് ചെയ്യപ്പെടും. അപ്പൊ കർമ്മവും ധർമ്മവും ഇന്ന് രണ്ടു വഴിക്ക അത് മാറ്റി പരസ്പരം ഒന്നിപ്പിക്കണം. നമുക്ക്
ധാരാളം ചെറുപ്പക്കാരും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, സ്കൂൾ കോളേജ് ഗോയിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ. അപ്പോ ഈ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സമാന്തരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ്, അവർ കൂടുതൽ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, അത് എങ്ങനെ അവർക്ക് പഠിക്കാൻ സാധിക്കും? കാരണം ലോകത്ത് നിലവിലുള്ള വിദ്യാഭ്യാസത്തിന്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ അതോടൊപ്പം വേണ്ട ചില മനോഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു, അതവർക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. എങ്ങനെ സർവതോന്മുഖ വികാസം ഉണ്ടാവും? അതിനൊരു വ്യക്തി സ്വയം എന്ത് ഇനീഷ്യേറ്റീവ് എടുക്കും?
അതിന് കുട്ടിക്കാലത്ത് ഒരു കുട്ടിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഘടകമല്ല. അത് അവരുടെ പാരന്റ്സ്, ആ സമയത്ത് ഒരു കുട്ടി പറഞ്ഞാൽ അവൻ പൂർണ്ണമാവുന്ന അവന്റെ പാരന്റ്സിലൂടെയാണ്. അപ്പൊ കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത്, കാരണം നമുക്കെന്നറിയാം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ട്രെയിനിങ്സ് ഉണ്ടല്ലോ, ഇതിലൂടെയൊക്കെ തന്നെ ഇന്റലക്ച്വൽ കോഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഐക്യു ബുദ്ധി വികാസത്തിന് വേണ്ടതായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കുട്ടി വികസിക്കുന്നത് അല്ലെങ്കിൽ അവന് വിജയം കണ്ടെത്തുന്നത് ഒരിക്കലും ഐക്യൂലല്ല, ഇക്യൂലാണ്. ഇക്യു ഡെവലപ്പ് ആവണമെങ്കിൽ, ഇമോഷണൽ ക്വോഷ്യന്റ്, അത് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ് ക്യൂ ഉണ്ടായേ പറ്റുള്ളൂ. എസ് ക്യൂ മീൻസ് സ്പിരിച്വൽ ക്വോഷ്യന്റ്. അത് എവിടെ നിന്ന് കിട്ടും? തീർച്ചയായും പറഞ്ഞ ഓരോരുത്തർക്കും അവനവനതായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. എല്ലാവർക്കും ഈ ലോകത്ത് എല്ലാവർക്കും ഒരേ സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഈ സൃഷ്ടിയുടെ വിചിത്രത തന്നെ പല വിശ്വാസങ്ങളും പല രീതികളുമാണ്. അപ്പൊ അതുകൊണ്ട് ഇതേ നിങ്ങൾ ചെയ്യാവും, അത് ഒരു വിധത്തിൽ പറഞ്ഞ തീവ്രവാദമാകും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എല്ലാ ധർമ്മങ്ങളും അതിന്റേതായിട്ടുള്ള രീതിയിൽ അതൊരു മൂല്യങ്ങളെ, സെറ്റ് ഓഫ് വാല്യൂസിനെ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തണം. പിന്നെ കുറച്ചും കൂടി ആധാരമായി പറയുകയാണെങ്കിൽ, ഇങ്ങനെ ധാർമ്മികമായി പഠിപ്പിക്കുന്ന ഒരുപാട് സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് തന്നെയുണ്ട്. ഇപ്പൊ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ 60-ാമത്തെ വയസ്സിന് ശേഷം സ്പിരിച്വാലിറ്റി എന്നൊരു കൺസെപ്റ്റിന് പകരം ജീവിതത്തിൽ ഒരു മനുഷ്യൻ ആരംഭിക്കുന്നത് തന്നെ സ്പിരിച്വാലിറ്റി എന്നാണ്. സ്പിരിറ്റ് എന്ന് വെച്ചാൽ ആത്മാവാണ്. ആത്മാവില്ലെങ്കിൽ നമ്മൾ ആത്മാവില്ലാത്ത ശരീരത്തിന് ശവം എന്നല്ലേ പറയാറ്. അത് ശവം ശിവമാവണമെങ്കിൽ എന്ത് വേണ്ടി വരും? അതിനുള്ള ആത്മാ വേണം. എന്ന് ചിലർക്ക് ആത്മാവ് എന്ന് വെച്ചാൽ അത് അതിൽ നിന്ന് അതിന്റെ മൂല്യങ്ങളുടെ ഗുണങ്ങളുടെ ആധാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാവണം. ആ ഗുണങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ബാല്യകാലം തൊട്ട് അവരുടെ പാരന്റ്സ് അവർക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കണം. അതിനനുസരിച്ചായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസോ മറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ മറ്റുള്ള സോഫ്റ്റ് സ്കിൽ എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി വികസിപ്പിക്കാൻ വേണ്ടി ചെയ്യണം, മറ്റവരുടെ പെരുമാറുന്ന സമയത്തിന് അത് വേണം, ഇതെല്ലാം നമുക്ക് അതും മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ആവുകയാണ്. ഇവിടെ പ്രാക്ടിക്കൽ സൈഡ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് മോഡൽ പാരന്റ്സ് ആണ് വേണ്ടത്. ദെൻ ടീച്ചേഴ്സ്, ദെൻ അവരുടെ വലിയവരാരോ അവര്, അവരിലൂടെ ആദ്യ പാഠം. അതുകൊണ്ടാണ് മാതാ പിത ഗുരു ദൈവം എന്ന് പറയാൻ തന്നെ കാരണം.
അതുകൊണ്ടായിരിക്കും കുടുംബം ആണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ. ധാരാളം രക്ഷിതാക്കളും ഈ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. ബെഞ്ചി നേരത്തെ പറഞ്ഞപ്പോ സ്പിരിച്വൽ ക്വോഷ്യന്റ് അതുപോലെ ഇമോഷണൽ ക്വോഷ്യന്റ് എന്ന് പറഞ്ഞു. ഇന്റലക്ച്വൽ ക്വോഷ്യന്റ് നമ്മൾ ധാരാളം കേട്ടിരിക്കുന്നു. ബുദ്ധി വികാസത്തിനെ കുറിച്ചുള്ള ധാരാളം തിയറികളും മനുഷ്യൻ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ഈ ഇമോഷണൽ ക്വോഷ്യന്റ് എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ പ്രകടമാവുന്നത്?
വൈകാരികമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടിയുടെ ഐക്യു ഹൈ ആയിക്കോട്ടെ, പക്ഷെ പലപ്പോഴും അവനൊരു ഇന്റർവ്യൂവിന് എത്തുന്ന സമയം വന്നു കഴിഞ്ഞാൽ അവിടെ അവന് ടെൻഷൻ വരാൻ തുടങ്ങുന്നു. അവൻ മാനസിക സമ്മർദ്ദത്തിലാവുന്നു. പഠിച്ച കാര്യത്തിൽ നന്നായി പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പറയുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ റാങ്ക്കാരനായിരിക്കും. പക്ഷെ അവന് അവിടെ എത്തുന്ന സമയത്ത് അവന്റെ പ്രകടനം മോശമായി പോകുന്നു. എന്തുകൊണ്ട് മോശമായി പോകുന്നു? അവന്റെ ഭയം അവനെ കീഴടക്കുകയാണ്. ഈ ഭയം എന്നൊരു സാധനം ഇമോഷണലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വൈകാരികമായ ഒരു സാധനമാണ്. ഒരു മനുഷ്യന് വിജയിക്കണമെങ്കിൽ ആദ്യത്തെ ആവശ്യം അവന്റെ ഭയത്തിന് അതിജീവിക്കുക എന്നുള്ളതാണ്. ആ ഭയം ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? ഭയം എന്ന് പറയുന്ന ഒരു അവഗുണമാണ് ശരിക്കും പറഞ്ഞു. അത് ഇരുട്ടാണ്. കാരണം എനിക്ക് എന്നെ കുറിച്ചുള്ള അജ്ഞതയാണ് എന്റെ ഭയമായിട്ട് എന്നെ കീഴ്പ്പെടുത്തുന്നത്. എന്നെ കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള അറിവ് എന്ന് വെച്ചാൽ നോളജ്, യഥാർത്ഥത്തിൽ സെൽഫ് ഐഡന്റിറ്റിയെ കുറിച്ചുള്ള അറിവ് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ലോകത്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും ഞാനൊന്നും അറിഞ്ഞൂടാ, ആരുടെയും ചോദിച്ചാൽ എന്താ പറയാ അറിയോ? എന്റെ ഭാര്യ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ കുറിച്ച് തന്നെ പറഞ്ഞു, എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്ത് യഥാർത്ഥത്തിൽ അറിയുന്നില്ല. അപ്പൊ അവനവനെ കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള അറിവില്ലായ്മയാണ് ഈ ഭയത്തിന്റെ ഘടകമായിട്ട് മാറുന്നത്. എല്ലാ അവഗുണങ്ങളും നോക്കി നമുക്ക് കാണാം. അപ്പൊ എല്ലാ അവഗുണങ്ങൾക്കും കാരണം എന്താണ്? ഒരു ഗുണത്തിന്റെ അഭാവമാണ്. അപ്പൊ ഒരു ഗുണത്തിന്റെ അഭാവം വരുമ്പോൾ, ഉദാഹരണം പറഞ്ഞ ശാന്തി എന്ന ഒരു ഗുണത്തിന്റെ അഭാവമാണ് ക്രോധമായിട്ട് നമ്മൾ കീഴ്പ്പെടുത്തുന്നത്. നമ്മൾ നോക്കിയാൽ ഈ റൂമിനുള്ളിൽ ഇപ്പൊ ലൈറ്റ് ഉണ്ട്. ഇവിടെ ഇരുട്ട് കളഞ്ഞ് ലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇരുട്ടിനെ മാറ്റിയിട്ട് ലൈറ്റ് കൊണ്ടുവരല്ലോ. സ്വിച്ച് ഓൺ ചെയ്യുന്നു, ലൈറ്റ് വരുന്നു, ഇരുട്ട് പോകുന്നു. മീൻസ് ലൈറ്റിനൊരു സോഴ്സ് ഉണ്ട്, ഇരുട്ടിനൊരു സോഴ്സ് ഇല്ല. അതുപോലെ അവഗുണങ്ങൾക്കൊരു സോഴ്സ് ഇല്ല, ഗുണത്തിനൊരു സോഴ്സ് ഉണ്ട്, ഈശ്വരനുണ്ട്. അപ്പൊ എപ്പോഴാണോ നിങ്ങൾ നിങ്ങളാ ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് ആത്മാവിനുള്ളിൽ എന്ത് വന്നോളും? ശാന്തി വരും. ശാന്തി വരുമ്പോൾ അവന്റെ ക്രോധം ഇല്ലാതെ ആയിക്കോളും. ക്രോധം ഇല്ലാന്ന് വെച്ചാൽ വൈകാരികമായ ഒരു നിയന്ത്രണം അവന് വന്നിരിക്കുന്നു അറിയില്ലേ നമ്മള്. അതുപോലെ തന്നെ ഒരാളെ സംബന്ധിച്ച അഹങ്കാരം എവിടുന്നാ വരുന്നത്? ജ്ഞാനത്തിന്റെ കുറവാണ്. യഥാർത്ഥമായി എന്നെ അറിയുന്നവന് അഹങ്കാരം ഉണ്ടാവില്ല. ഞാനെന്ന ഭാവില്ലാതെ ആവുന്നത് എന്നെ യഥാർത്ഥത്തിൽ അറിയുമ്പോഴാണ്. അപ്പൊ അഹങ്കാരമില്ലാണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? അറിവിനെ, നോളജിനെ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ മനുഷ്യന്മാർക്കൊന്ന് ലോഭം, എത്ര കിട്ടിയാലും എന്ത് കിട്ടിയാലും പോരാ പോരാ, പിന്നെയും പിന്നെയും നോക്കുകയാണ്. എനിക്ക് എപ്പോഴും ഓർമ്മ വരും, ഒരാളോട് ഞാൻ സംസാരിക്കും, അയാൾ അന്നത്തെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ കാര്യത്തെ കുറിച്ച് ടൂ മച്ച് വറീഡാണ്. പക്ഷെ ആ ബിസിനസ് അഥവാ തകർന്നു പോയാലും, അദ്ദേഹത്തിന് 4 തലമുറ ജീവിച്ചു പോയാലും തീരാത്ത അത്ര ആസ്തി ഇപ്പോഴുണ്ട്. പക്ഷെ അദ്ദേഹം 5-ാം തലമുറയെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ തമാശയായിട്ട് ചോദിച്ചു, ബ്രദറെ നിങ്ങൾ 5-ാം തലമുറ വരെ ഉണ്ടാവുന്നവരൊക്കെ മന്ദബുദ്ധികളാവുന്ന ഉറപ്പിലാണോ? എന്നോട് സിസ്റ്റർ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? കാറ്റ് നാല് തരമുറയ്ക്ക് ഉള്ളത് ഓൾറെഡി ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തിനെ വറീഡാവണം? നിങ്ങൾ ശാന്ത മനസ്സായിട്ട് ചെയ്യോ, ചെയ്യണ്ടെന്നല്ല, പ്രവർത്തിക്കേണ്ട മനുഷ്യനല്ല, പക്ഷെ എന്തിനു അസ്വസ്ഥനാവണം? നമുക്കില്ലാതെയാവുന്ന ഭയം കൊണ്ടാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ അത്തരത്തില് ആ കൊതി കീഴ്പ്പെടുത്തുന്നു? ആനന്ദം അനുഭവിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ആനന്ദം കുറയുമ്പോഴാണ് മനുഷ്യന്മാരെ നോക്കിയോളൂ ഇന്ന് സന്തോഷം കിട്ടാൻ വേണ്ടി പറയാറുണ്ട് പലപ്പോഴും വീക്കെൻഡ്സിൽ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ആഹാരം കഴിക്കാം. എന്തുകൊണ്ടാ പറയുന്നത് അറിയോ? നമുക്കൊരു ഹാപ്പിനെസ് വേണ്ടേ? എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു ചേഞ്ച്, ചേഞ്ച് കൊണ്ട് ചേഞ്ച് എന്ന് വെച്ചാൽ ജസ്റ്റ് പുറത്തു പോകുന്ന ചേഞ്ച് അല്ല, ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് എനിക്ക് ആനന്ദം തരികയാണ്. മീൻസ് ഞാൻ എന്റെ കുടുംബത്തിനുള്ളിൽ അനുഭവിക്കാത്തൊരു ആനന്ദം തേടി ഞാൻ എവിടെ പോകുന്നു? പുറത്തു പോകുന്നു. പുറത്തല്ല ആനന്ദം വേണ്ടത്, നമ്മുടെ വീടിന്റെ ഉള്ള വേണ്ടേ ആനന്ദം? എല്ലാവരും കൂടി ഉണ്ടാക്കുമ്പോഴേ കൂടുതൽ ആനന്ദം വേണ്ടേ? പക്ഷെ കണ്ടെത്തത് എവിടെയാണ്? അതിനെ പുറത്ത്, അകത്തില്ലാത്ത ആനന്ദം നമ്മൾ പുറത്ത് തേടുന്നു.
അതിനാണ് ഈ ബാഹ്യലോകത്ത് തിരയുന്നു, നമ്മുടെ ഉള്ളിലുള്ളതിനെ തിരയുന്നു. അതിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. നേരത്തെ ഭയത്തിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു ചർച്ച ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. സാധാരണയായിട്ട് നമ്മൾ ഭയം എന്ന് പറയുമ്പോൾ പുറത്തു പോകാനുള്ള ഭയം, അല്ലെങ്കിൽ രാത്രിയെ ഭയം, ഇരുട്ടിനെ ഭയം, ചിലർക്ക് ഉയരത്തിൽ പോകാനുള്ള ഭയം, പലതരം ഫോബിയകളെ കുറിച്ചെല്ലാം. പക്ഷെ ഇവിടെ നമുക്ക് കൂടുതൽ ആഴമേറിയ ചില ഭയങ്ങളെ കുറിച്ച്
മനസ്സിലാക്കി
പറഞ്ഞ പോലെ, അവനവനെ തിരിച്ചറിയാത്തത് കൊണ്ടുണ്ടാവുന്ന ഭയം, ഒരു പുതിയ സംരംഭം തുടങ്ങിയാൽ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം, മറ്റുള്ളവരെന്നെ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഭയം. അപ്പൊ ഇങ്ങനത്തെയുള്ള ഭയം നമ്മൾ എവിടെയാണ് ഇതിന്റെ റൂട്ട്, ഇതിനെങ്ങനെ നമ്മൾ ഇല്ലാതാക്കും?
ശരിക്കും അവനവനെ കുറിച്ച് അറിയാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ, സ്വയം അവനവനെ കുറിച്ച് അറിയുന്ന സമയത്ത് ഒരു ആത്മാവിനെ സംബന്ധിച്ച് അഥവാ ഒരു ഇന്റേണൽ പേഴ്സണാലിറ്റി സംബന്ധിച്ചിടത്തോളം ശരിക്കും ജീവിതം ഒന്ന് നന്നായിട്ടൊന്ന് ചെകഞ്ഞു നോക്കി നോക്കി, എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു ആലോചിച്ച് നോക്കി നോക്കി, ശരിക്കും പറഞ്ഞാൽ കുറച്ച് വാല്യൂസിന്റെ ഷെയറിങ്. കാരണം അഥവാ എല്ലാ ഞാനൊരു നമ്മുടെ ബ്രഹ്മകുമാരിസിന്റെ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടായിരുന്നു, ഓം ശാന്തി ഹെൽപ്പ് ലൈൻ എന്നൊരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അതിലൊരുപാട് പേരെ കൗൺസിൽ ചെയ്യും. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് മനുഷ്യന്മാർക്ക് ഇന്ന് ധനം പങ്കുവയ്ക്കാൻ അറിയാം, ഉണ്ടാക്കാൻ അറിയാം, പങ്കുവയ്ക്കാൻ അറിയാം. പലപ്പോഴും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ മറക്കുന്നു, ധനത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ മനുഷ്യന്മാർക്ക് ഇന്ന് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള എഫിഷ്യൻസി ആണോ നന്നായിട്ട് അറിയുന്നുണ്ട് ഇതൊക്കെ. പക്ഷെ എന്തറിഞ്ഞൂടാന്ന് അറിയോ? ശരിക്കും സ്നേഹിക്കാൻ അറിയില്ല, സ്നേഹം കൊടുക്കാനും അറിയില്ല, വാങ്ങാനും അറിയില്ല. പകരം എനിക്ക് കിട്ടണം കിട്ടണം എന്നൊരു വിചാരത്തിലെത്തി പോവുകയാണ്. അപ്പൊ വാല്യൂസിന്റെ ഷെയറിംഗ് ഇല്ലാത്തിടത്തോളം മറ്റെല്ലാ സാധനങ്ങളും നിങ്ങൾ കൂട്ടിവെച്ചോളൂ, എന്നാലും ജീവിതത്തിന്റെ സുഖം അനുഭവിക്കില്ല. എന്തുകൊണ്ട് നമുക്ക് ജീവിതത്തിന് സുഖം കിട്ടുന്നില്ല? എല്ലാവിധ ലോകത്ത് കിട്ടാവുന്ന സുഖ സൗകര്യങ്ങൾ നമ്പർ വൺ എല്ലാം കൊടുക്കും, ഹെലികോപ്റ്ററോ വീട് ടി വി വാട്ടെവർ ദേ വാണ്ട്. പക്ഷെ എന്നാലും ശരിയാണ്, ആ വീട്ടിലെ നാല് അംഗങ്ങൾ പരസ്പരം കാണുമ്പോൾ കീരിയും പാമ്പും പോലെയായ പറയാം എന്റെ വീടൊരു നരകാണെന്ന് പറയാം. അപ്പൊ നരകവും സ്വർഗം എന്തിന്റെ ആധാരത്തിലുണ്ടാവുന്നത്? ഗുണങ്ങളുടെ ആധാരത്തിലാണ്, ശ്രേഷ്ഠ സംസ്കാരത്തിന്റെ ആധാരത്തിലാണ്. ആ സംസ്കാരം എവിടുന്ന് നമ്മൾ ഉണ്ടാക്കണം? എന്തുകൊണ്ട് ഞാനത് ആഗ്രഹിക്കുന്നു? അത് ഞാനാണ്. അതുകൊണ്ടാണ് ഈ ബോഡി ഉണ്ടാക്കിയത് ഫൈവ് എലമെന്റ്സ് കൊണ്ടാണ്. അതിലെ ഒരു സാധനമാണ് വെള്ളം. നഷ്ടാവുന്നു, ഞാൻ പറയുന്നു എനിക്ക് വെള്ളം വേണം. മീൻസ് എന്റെ ബോഡി ഡിമാൻഡ് ചെയ്യുന്നു എനിക്ക് വെള്ളം വേണം. എത്ര വെള്ളം പ്രാവശ്യം കുടിക്കണം? ശരീരം ആവശ്യപ്പെട്ടത്ര വെള്ളം. അത് ഞമ്മ പറയും ഓക്കെ എനിക്ക് മതി എന്ന് പറയുന്നു. അതുപോലെ എന്തുകൊണ്ട് എനിക്ക് ശാന്തി കിട്ടുമ്പോൾ സമയത്ത് എനിക്ക് സുഖാനുഭവമാവുന്നു, ഞാൻ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കും എനിക്ക് സുഖാനുഭവമാവുന്നു, ഞാൻ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് എന്റെ മേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് സുഖാനുഭവപ്പെടുന്നു? ഞാനതാണ്, ഉള്ളിലുള്ള ഞാനതാണ്. മീൻസ് ഈ വാല്യൂസിനൊന്നും വേണ്ടി നമുക്ക് വേറെ എവിടെയും തരേണ്ടതില്ല, അത് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഉള്ളിലുള്ളത് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പല വിധത്തിലുള്ളതായിരിക്കുന്ന രൂപഭാവങ്ങൾ മാറി അതിനെ മറ്റ് പല അവഗുണങ്ങളുടെ ഫോമിൽ നിന്ന് പ്രകടാവുകയാണ്. അപ്പൊ അതിൽ നിന്ന് തിരിച്ച് ആ ഗുണങ്ങളിലേക്കുള്ള ഒരു യാത്ര നമ്മൾ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവിടെ ഒന്നാണ് ശക്തി. ആ സപ്തഗുണങ്ങളിലൊന്നാണ് ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, കരുണ, ആനന്ദം. ഇതാണ് ആത്മാവിന്റെ സപ്തഗുണങ്ങൾ. അതിൽ ശക്തി എന്നൊരു ഗുണത്തെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക് ആയിട്ട് ഭയം അവിടെ ഇല്ലാതാവും, ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ഇല്ലാതാവും, കർമ്മകുശലത എനിക്ക് ഉണ്ടാവോ ഇല്ല എന്നുള്ളതായിട്ടുള്ള ഡൗട്ട് ഇല്ലാതായി മാറുന്നു, എനിക്ക് സക്സസ് കിട്ടൂല എന്നുള്ളതായിട്ടുള്ള സംശയം അവിടെ ഇല്ലാതാവുന്നു, ഞാൻ പറഞ്ഞാൽ എന്നെ ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളതായിട്ടുള്ള ഭയം ഇല്ലാതാവുന്നു. എല്ലാ വിധത്തിലുള്ള ഭയങ്ങൾക്കും ഒറ്റ സൊല്യൂഷനാണ് ആന്തരിക ശക്തിനെ വർദ്ധിപ്പിക്കുക.
ഇത് പറഞ്ഞപ്പോ നമ്മൾ ഇരുട്ടുള്ള മുറിയിൽ ഇരുട്ടില്ലാതാക്കാൻ വെളിച്ചം കൊണ്ടുപോകണം എന്ന് പറയുന്ന പോലെ തന്നെ ഈ മനസ്സിലെ അന്ധകാരമാണ് ഈ ഭയം, അതുപോലെയുള്ള എല്ലാ നിഷേധാത്മക ചിന്തകളും. പോസിറ്റീവായ ഗുണങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അവ ഉൾക്കൊള്ളാനും ഉണർത്താനും ശ്രമിക്കുകയാണെങ്കിൽ ഈ ഇരുട്ടില്ലാതാവും എന്ന് പറയുന്നു. നമുക്ക് ബ്രഹ്മകുമാരി ശിശുരി വിശ്വവിദ്യാലയം ധ്യാനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിദ്യാലയമാണ്. ധ്യാനം എത്രത്തോളം നമുക്കിതിന് പരിഹാരമായി കാണാം?
ധ്യാനം എന്നുള്ള വാക്ക് തന്നെ ശരിക്കും ബ്രഹ്മകുമാരി ശിശുരേഷ് വിദ്യാലയം ഉപയോഗിക്കാറ് യോഗ എന്നുള്ള വാക്കാണ്. യോഗ എന്നുള്ള ശബ്ദം ആരംഭിക്കുന്നത് തന്നെ സംസ്കൃത ശബ്ദമായ ജുജ് ധാതുവിൽ നിന്നാണ്. യുജ് മീൻസ് ലിങ്ക് ഓർ കണക്ഷൻ, ഒരു യൂണിയൻ എന്നർത്ഥം, ബന്ധം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തിന് നമ്മൾ പറയുന്ന പേരാണ് രാജയോഗം. അപ്പൊ പരമാത്മാവുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ മൊബൈൽ എല്ലാവർക്കും അറിയുന്ന സാധനം, ചാർജ് പോയാൽ നമ്മൾ ചാർജറിലിടുന്നു, പവർ ഹൗസ് ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ആകുന്നു, ബാറ്ററി ചാർജ് ആയാൽ അത് കെമിക്കൽസ് റീഓർഗനൈസ്ഡ് ആവുന്നു, നിങ്ങൾ പ്രവർത്തിക്കാൻ ക്ഷമമായി എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെയും ഗുണങ്ങളെ പ്രവർത്തനക്ഷമമാക്കാൻ എന്ത് വേണം? ഈശ്വരനുമായിട്ടുള്ള ലിങ്ക് വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഭഗവാൻ സർവ്വഗുണങ്ങളുടെയും സർവ്വശക്തികളുടെയും സാഗരമാണ്. ആ സാഗരവുമായിട്ടൊരു ബന്ധം നിങ്ങൾക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ എന്ന ആത്മാവിനുള്ള ശക്തി നിറയായി, അതോടെ എന്റെ കർമ്മത്തിൽ അതിന്റെ പ്രകടഭാവങ്ങൾ വരാൻ തുടങ്ങി. എല്ലാ അവഗുണങ്ങളും ഇല്ലാതാക്കാൻ ഒരൊറ്റ ഫോം വഴിയാണ് ഭഗവാനുമായിട്ടുള്ള ബന്ധം. അതിനെയാണ് രാജയോഗം എന്നുള്ള പേരിൽ ഈശ്വര വിശ്വവിദ്യാലയം
പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ വ്യക്തിക്ക് അത് എങ്ങനെ പഠിക്കാൻ സാധിക്കും? അതിന് എത്ര കാലം എടുക്കും? എത്ര കാലം അഭ്യാസം ചെയ്യണം?
ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ബേസിക് ആയിരിക്കുന്ന ക്ലാസ്സുകൾ പഠിക്കാൻ വേണ്ടി 7 ദിവസത്തിന്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള ആഹാരം കഴിച്ചാലല്ലേ നല്ല ആരോഗ്യം എന്നും ഉണ്ടാവുന്നുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഒരാഴ്ച ആഹാരം കഴിച്ചതുകൊണ്ട് സദാകാല ആരോഗ്യം ഉണ്ടാവാറില്ലല്ലോ. അതുപോലെ തന്നെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം, അഥവാ ആന്തരിക വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ആഹാരം ശുദ്ധ സങ്കല്പങ്ങളാണ്. അത് നിരന്തരമായിട്ട് റെഗുലർ ക്ലാസ്സസ് എന്ന് പറയും, നിത്യേനയുള്ള ക്ലാസ്സുകൾ. അത് നിങ്ങൾ എല്ലാ ദിവസവും സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കൊരു ദിവസം 1 മണിക്കൂർ സമയം അത് കറക്റ്റായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നും ആ ശുദ്ധ ആഹാരത്തിന്റെ, ശുദ്ധ സങ്കല്പങ്ങളുടെ ആഹാരം കഴിക്കാൻ കഴിയുകയും അതുകൊണ്ട് സദാകാലത്തേക്ക് ആത്മീയ ആരോഗ്യമുള്ളവരായിട്ട് മാറാൻ സാധിക്കുകയും ചെയ്യും.
ശരി, വിജ്ഞാനപ്രദവും അതുപോലെ തന്നെ ഏറ്റവും അധികം ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ജ്ഞാനത്തിന്റെ മുത്തുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭാഷണം അങ്ങനെ തന്നെ തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിലും സമയപരിമിതി പോലും നമുക്കിന്ന് നിർത്തേണ്ടി വരികയാണ്. ഇത്രയും സമയം ഈ സംഭാഷണത്തിന് വേണ്ടി തിരക്ക് പിടിച്ച ഷെഡ്യൂളിന്റെ ഇടയിൽ നിന്ന് മാറ്റിവെച്ചതിനും ഇവിടെ എത്തിയതിനും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഞങ്ങളെല്ലാവരുടെ ഭാഗത്തു നിന്നും നന്ദി. ജീവിതഗന്ധിയായ വിഷയങ്ങളുടെ ഈ യാത്ര ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തുന്നതുവരെ, അതിലേക്കുള്ള മാർഗത്തെ സന്ധാരണം ചെയ്യുന്നതുവരെ നമ്മൾ ഈ യാത്ര തുടരും. ധ്യാനത്തിലൂടെ എങ്ങനെ ആന്തരിക ശക്തികളെ വർദ്ധിപ്പിക്കണം? ബാഹ്യവും ആന്തരികവുമായ ലോകത്തിന്റെ മത്സരം ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിലെ ശക്തികളിലേക്കാണ്. ഇരുട്ടിനെ നീക്കാൻ വെളിച്ചം കൊണ്ടുവന്നാൽ മതിയെന്നതുപോലെ നമ്മുടെ മനസ്സിലെ അശാന്തിയെയും പ്രശ്നങ്ങളെയും നീക്കാൻ നമ്മുടെ മനസ്സിലെ ശക്തികളിലേക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. ആര് നന്മകളിലേക്ക് ശ്രദ്ധിക്കുന്നു അവർ ജീവിതത്തിൽ വിജയിക്കും. എന്നാൽ പുറം ലോകത്തേക്ക് നോക്കുന്നവർക്ക് അവസാനം ജീവിതത്തിൽ കാലിയായതിന്റെ അനുഭവം ഉണ്ടാകും. നമുക്കെവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത്? ജ്യോതിർഗമയ നമുക്ക് കാണിച്ചു തരുന്ന അത് തന്നെയാണ്. ധ്യാനത്തിലൂടെ ശ്രേഷ്ഠമായ ശക്തികളെ വളർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അത് സാധിക്കണം. ഈ യാത്ര നമ്മൾ വീണ്ടും തുടരും. ഈ യാത്രയിൽ തീർച്ചയായും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഇന്ന് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഇരുന്നതിന് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിർഗമയിൽ നിന്ന് ഹൃദയംഗമമായ നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം